2022 May 31 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ദൈവത്തിന്റെ നാട്ടിൽ ചെകുത്താൻ കയറുമ്പോൾ. വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു, സമീപകാലത്തായി കേരളത്തിന്റെ യാത്ര ജനാധിപത്യവാദികളെയും സമാധാന പ്രേമികളെയും ഭീതിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ചെകുത്താൻ കയറിയാലുണ്ടാകുന്ന അവസ്ഥ, സാമുദായിക ധ്രുവീകരണത്തിന്റെ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം കേരളീയ പൊതുബോധത്തെ പൊതിഞ്ഞ് കീഴ്പ്പെടുത്തുന്നു. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയും മുദ്രാവാക്യം വിളിയും തിരുവനന്തപുരത്തെയും വെണ്ണലയിലെയും പി സി ജോർജിന്റെ പ്രസംഗങ്ങളും പ്രതീകങ്ങൾ മാത്രമാണ്. ഏറെക്കാലമായി കേരളത്തിൽ പുകയുന്ന വർഗീയ വിദ്വേഷത്തിന്റെ രോഗാതുരമായ അവസ്ഥ പ്രതീകവൽക്കരിക്കപ്പെട്ടതിന്റെ ചിത്രമാണ് ജോർജിലൂടെയും പോപ്പുലർ ഫ്രണ്ട് റാലിയിലെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയുടെ ഭീതിതമായ മുദ്രാവാക്യം വിളിയിലൂടെയും പ്രകടമായത്. വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന് തരാതരം പോലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വഴങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ പരിണിത ഫലമെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ കരുതിയതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് സംശയമുണർത്തുന്നതാണ് സമീപകാലത്തായി കേരളത്തിലെ രാഷ്ട്രീയ കാഴ്ച. തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മൂർധന്യവേളയിലാണ് വർഗീയ വിദ്വേഷ പ്രചാരണവും പത്തിവിടർത്തി ആടിയത്. അത് ആ ഉപതെരഞ്ഞെടുപ്പ് വേളയിലുണ്ടാക്കിയ സ്വാധീനവും നമ്മെ അമ്പരപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഭയാനകമായി തോന്നുന്നത് വിദ്വേഷ പ്രസംഗത്തിന് ചില കേന്ദ്രങ്ങളിലെങ്കിലും വലിയ സ്വീകാര്യത കേരളീയ സമൂഹത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹാരഥന്മാർ ഉഴുതുമറിച്ചിട്ട നവോത്ഥാന ഭൂമിയിൽ നിന്ന് നാം എത്രമാത്രം പിന്തിരിഞ്ഞുപോയെന്ന് സൂചിപ്പിക്കുന്നതാണ് ഏതാനും നാളുകളായി കേരളത്തിലെ കാഴ്ചകൾ. കോടതിയുടെ ജാമ്യവ്യവസ്ഥകളെപ്പോലും തള്ളിപ്പറഞ്ഞ് തൃക്കാക്കരയിലെത്തിയ ജോർജിന് അവിടെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കിട്ടിയ സ്വീകാര്യത എത്ര വലുതായിരുന്നു. ജോർജിനെ തള്ളിപ്പറയാൻ ക്രൈസ്തവ സമുദായങ്ങളിൽ നിന്ന് ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി മാത്രമാണ് ഉണ്ടായത് എന്നതും അമ്പരപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മൌനം ഭീതിജനകമാണ്. അതൊരു തരത്തിൽ ജോർജിനെ അംഗീകരിക്കുന്നതിന് തുല്യമായി. പ്രത്യേകിച്ച് കുറച്ചുകാലമായി മുസ്ലിം വിരുദ്ധ വികാരം കത്തോലിക്ക സഭക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുമ്പോൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശക്തിപ്പെട്ടുവന്ന പ്രവണതയാണ് കത്തോലിക്കർക്കിടയിലെ ഇസ്ലാമോഫോബിയ വികാരം. അത് കുറയുകയല്ല കൂടുകയാണ് ഉണ്ടായതെന്ന് പോലീസും കോടതിയും നൽകിയ താക്കീതുകളെപ്പോലും വകവയ്ക്കാതെ ജോർജ് ഉറഞ്ഞുതുള്ളിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമാക്കുന്നു. തന്റെ നാവിൽ നിന്ന് വമിക്കുന്ന വിഷവാതകം ഒരു വിഭാഗത്തെയെങ്കിലും ആവേശത്തിമിർപ്പിലാക്കുന്നെന്ന തിരിച്ചറിവിലാകുമല്ലോ ജോർജ് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. സംഘപരിവാർ ശക്തികൾ അതിൽ നിന്ന് വലിയ തോതിൽ മുതലെടുപ്പിനും നീക്കം നടത്തുന്നു. ഉത്തരേന്ത്യൻ മോഡൽ ഇസ്ലാമോഫോബിയ വളർത്തി കേരളത്തിലും ആധിപത്യം സ്ഥാപിക്കാനാകുമോ എന്ന ചിന്തയാകും അതിനു പിന്നിൽ. ക്രൈസ്തവർക്കിടയിൽ അതിനെത്രമാത്രം സ്വീകാര്യത കിട്ടുമെന്ന് പരീക്ഷിച്ചറിയാവുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ മുദ്രാവാക്യം വിളി കൊലവിളിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിൽ ഒരു കുട്ടിയെ കൊണ്ട് നടത്തിച്ചത്. ഒരു പ്രവർത്തകന്റെ തോളത്തിരുന്ന് ആ കുട്ടി വിളിച്ച മുദ്രാവാക്യങ്ങൾ കേരളീയ പൊതുബോധത്തെ വിറകൊള്ളിക്കുന്നു. ആലപ്പുഴയിൽ ജനമഹാസമ്മേളനത്തിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. പോലീസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് പോലും വകവയ്ക്കാതെ റാലിക്ക് അവിടെ അനുമതി കൊടുത്തത് ആരുടെ സമ്മർദ്ദത്താലാണ് എന്ന ചോദ്യമുയരുന്നുണ്ട്. ഇതൊരിക്കലും സംഭവിച്ചുകൂടാത്തതായിരുന്നു. കാരണം സമീപകാലത്താണ് ആലപ്പുഴയിൽ രണ്ട് വർഗീയ ചുവയുള്ള കൊലപാതകങ്ങൾ അരങ്ങേറിയത്. SDPIയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ മണിക്കൂറുകളുടെ ഇടവേളകളിലാണ് കൊല്ലപ്പെട്ടത്. പോലീസും ഇന്റലിജൻസും ഒന്നും അതറിഞ്ഞില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായിട്ടില്ല. പാലക്കാടും സംഭവിച്ചു സമാന രീതിയിലുള്ള കൊലപാതകങ്ങൾ. ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടിന് റാലിക്ക് അനുമതി നൽകിയതുകൊണ്ട് ബജരംഗദളിനും റാലി നടത്താൻ അനുമതി നൽകാൻ നിർബന്ധിതരായി. വർഗീയ ശക്തികളോട് പൂർണ്ണമായും സന്ധി ചെയ്യുന്ന നിലയിലേക്ക് രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന് മാറേണ്ടി വന്നത് എന്തുകൊണ്ടാകാം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെ അനന്തരഫലമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ. ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് വലിയ ആധിപത്യമുള്ള ജില്ലയാണ് ആലപ്പുഴ എന്നതും ഗൌരവം വർദ്ധിപ്പിക്കുന്നു. ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകുന്നു എന്ന് പറയും പോലെയാണ് സംഗതി. കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രബുദ്ധത ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണ ശക്തികൾക്ക് നല്ല വളമാകുന്നു. വിദ്വേഷത്തിന്റെ വിഷപ്പുക ഒരു കേന്ദ്രത്തിൽ നിന്ന് ഉയരുമ്പോൾ ഭീതിയോ പകയോ വിദ്വേഷമോ ഇരട്ടി തീവ്രതയിൽ മറുവിഭാഗത്തിൽ നിന്നും ഉയരും. ഉത്തരേന്ത്യയിലെ ചലനങ്ങൾ പലവിധത്തിൽ സ്വാധീനിക്കുന്നുമുണ്ടാകാം. എന്തിനേറെ തുർക്കി ഇസ്താംബുളിലെ ഹാഗിയ സോഫിയ പള്ളിയെ ചൊല്ലിയുണ്ടായ വിവാദം പോലും കേരളത്തിൽ പ്രതിഫലിച്ചതിന്റെ ബഹിർസ്ഫുരണമാണല്ലോ ക്രൈസ്തവർക്കിടയിൽ കണ്ടത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഹാഗിയ സോഫിയ കത്തീഡ്രലിനെ മുസ്ലിം പള്ളിയായി പരിവർത്തിപ്പിച്ച തുർക്കി ഭരണകൂടത്തിന്റെ തീരുമാനത്തെ ന്യായീകരിച്ച് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ എഴുതിയ ലേഖനം മുതൽ കാണല്ലോ ക്രൈസ്തവരിലെ ഇസ്ലാമോഫോബിയ വലിയ തോതിൽ ശക്തി പ്രാപിക്കുന്നത്. അതിനും മുൻപേ തന്നെ ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ടായിരുന്നു. ക്രൈസ്തവർക്കിടയിൽ പുകയുന്ന വിദ്വേഷ വികാരങ്ങളുടെ തുടർച്ചയായിരുന്നു സമീപകാലത്ത് പാലാ ബിഷപ്പിൽ നിന്നും നാം കേട്ടത്. നാർക്കോട്ടിക് ജിഹാദ് എന്ന പുതിയ പദപ്രയോഗത്തിനും നമ്മൾ സാക്ഷിയായി. അതിന്റെയെല്ലാം തുടർച്ചയാണിപ്പോൾ പി സി ജോർജിലൂടെ കണ്ടത്. കേരളത്തിൽ കുറെ കാലമായി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തന രീതി അന്യമത വിദ്വേഷം ഉണർത്തുന്ന രീതിയിലാവുന്നുണ്ട്. മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗം തയ്യാറാക്കിയതിന് പ്രൊഫസറുടെ കൈവെട്ടിയ സംഭവം കേരളം മറന്നിട്ടില്ല. അന്ന് പക്ഷേ ആ പ്രൊഫസറെ തള്ളിപ്പറയാനാണ് കത്തോലിക്ക സഭാ നേതൃത്വവും ഉത്സാഹം കാട്ടിയെന്നത് വിരോധാഭാസമായി. തീവ്രവാദങ്ങളെ ശക്തിപ്പെടുത്തുന്നത് 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മുതൽ ഒരു വിഭാഗത്തിൽ കണ്ടുതുടങ്ങിയ അരക്ഷിതാവസ്ഥയാണ് പല നിലയ്ക്ക് കാലങ്ങളായി ശക്തിപ്പെട്ടുവന്നത്. ഉത്തരേന്ത്യയിൽ ഇസ്ലാമോഫോബിയ വികാരം മൂർധന്യദശയിലാണ്. ഉത്തർപ്രദേശിൽ മുസ്ലിം നാമങ്ങളിലുള്ള പഴയകാല പ്രദേശങ്ങളുടെയെല്ലാം പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ യു പി ഭരിക്കുന്ന ബി ജെ പി സർക്കാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ചോദ്യം ചെയ്യപ്പെടാനുള്ള ശക്തി അവിടെയെങ്ങുമില്ല. നിഷ്പക്ഷമതികളും ഇന്ത്യാവികാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരുമായ മുസ്ലിങ്ങൾ ഭയചകിതരാണ്. ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും ആൾക്കൂട്ട ആക്രമണങ്ങളെ ഭയന്ന് ജീവിക്കുന്നവരാണ് യു പിയിലെയും മറ്റും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ. വാരാണസിയിലെ ഗ്യാൻവാബി പള്ളിയിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന പേരിൽ പ്രചരിക്കുന്ന കഥയുടെ പിന്നിലെ കഥയെ വിമർശിച്ച് പോസ്റ്റിട്ടതിനാണല്ലോ ഈയിടെ ഒരധ്യാപകനെതിരെ രാജ്യദ്രോഹക്കുറ്റം ചുമത്തപ്പെട്ടത്. മുസ്ലിം പേരുകളിൽ അറിയപ്പെടുന്ന ഡൽഹിയിലെ 40 ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റാനുള്ള മുറവിളി ഉയരുന്നത് യാദൃശ്ചികമായി കാണാനാവില്ല. എല്ലാം മുഗൾ ഭരണകാലത്തുണ്ടാക്കിയ പേരുകളെന്ന് വാദിച്ചാണ് ആ അധിനിവേശ ശക്തികളുടെ അടിമത്ത മനോഭാവത്തിൽ നിന്നുള്ള മോചനമെന്ന പ്രഖ്യാപനവുമായി പേരുമാറ്റൽ മുറവിളി ശക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സമ്പന്നമായ മധ്യകാല ചരിത്ര പാരമ്പര്യത്തെ തച്ചുതകർത്ത് രാജ്യത്ത് സാമുദായിക ധ്രുവീകരണം ശക്തിപ്പെടുത്തുക എന്ന അജണ്ട മാത്രമാണ് ഇതിന് പിന്നിലെന്ന് പകൽ പോലെ വ്യക്തം. ജഹാംഗീർപുരിയിലും മധ്യപ്രദേശിലെ ഖർഗാവിലും ഉരുണ്ട ബുൾഡോസറുകൾ ഡൽഹിയുടെ സമ്പന്നമായ ചരിത്രത്തിന്റെ മുകളിലൂടെയും ഉരുളുകയാണ്. മുസ്ലിം പേരുകളിൽ ഉള്ളതെല്ലാം മുഗളന്മാരുടേതെന്ന തരത്തിൽ ചിത്രീകരിക്കുകയും മുഗളന്മാർ പ്രാകൃതയുഗത്തിലെ കൊള്ളക്കാരെന്ന് വരുത്തുകയും ചെയ്യുക വഴി ഭാരതീയ ചരിത്രത്തിലേക്ക് നുഴഞ്ഞുകയറിയവരാണ് മുസ്ലിങ്ങളെന്ന് വരുത്തുകയാണ് ഇത്തരം പ്രചാരകരുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുന്നവർ രാജ്യത്തിന്റെ പോക്കിൽ ഭയവിഹ്വലരായി നിലകൊള്ളുന്നു. ഹുമയൂൺ മുതൽ ഇങ്ങോട്ട് രാജ്യം ഭരിച്ചിട്ടുള്ള മുഗളന്മാർ RSS പറയുന്ന അഖണ്ഡ ഭാരതത്തിൽ തന്നെ ജനിച്ചു വളർന്നവരാണെന്ന കാര്യം പോലും സൌകര്യപൂർവ്വം വിസ്മരിക്കപ്പെടുന്നു. ന്യൂനപക്ഷ ജനത ഭൂരിപക്ഷ ജനതയുടെ ഔദാര്യത്തിൽ അവകാശമോ അധികാരമോ ഇല്ലാതെ കഴിഞ്ഞുകൊള്ളണമെന്ന പരോക്ഷമായ താക്കീതാണ് നൽകപ്പെടുന്നത്. ഹിന്ദുക്കളല്ലാത്തവരെല്ലാം വിദേശികളാണെന്ന് മുദ്രകുത്തി അകറ്റുകയെന്ന തന്ത്രമാണ് പേരുമാറ്റൽ വിവാദത്തിലൂടെയും സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. ഭയചകിതമായ അന്തരീക്ഷത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളരുന്ന അരക്ഷിത ബോധം ഏതു തലത്തിൽ പ്രതിഫലിക്കുമെന്ന് പ്രവചിക്കുക വയ്യ. ഈ അരക്ഷിത ബോധം മുതലെടുത്ത് മതതീവ്രവാദ ശക്തികൾ വിളവെടുപ്പിന് ശ്രമിക്കും. ലോകമെങ്ങും പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലും മറ്റും ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ അരങ്ങു തകർക്കുന്ന അന്തരീക്ഷത്തിൽ അതിലേക്ക് പാലമിട്ട് നൽകാൻ അത്തരം ശക്തികൾക്ക് നമ്മുടെ രാജ്യത്തും അവസരമൊരുക്കിക്കൊടുക്കുന്ന രീതികൾ അവസാനിച്ചാലല്ലാതെ പുകയുന്ന വിദ്വേഷാന്തരീക്ഷം ശമിക്കില്ല. കേരളത്തിലും നാം അത്തരമൊരവസരം സൃഷ്ടിച്ചു കൊടുക്കാതിരിക്കാൻ ഇനി അങ്ങോട്ടുള്ള കാലത്തെങ്കിലും ജാഗരൂകരാകേണ്ടതുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ മാതൃകാപരമായി ഇടപെട്ടേ മതിയാവൂ. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നത് ആ അർത്ഥത്തിൽ ആരോഗ്യകരമായി തീരണം.